بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارزقنا، اللهم إنا نسألك العفو والعافية، اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، سهودرنا لك شيخ الإسلام ابن تيمية رحمه الله أدهتنا العقيدة الواسطية أنا നമ്മൾ പഠിച്ചു വരുന്നത് ബിഇദ്നില്ലാഹി തൗഫീഖി. ഈ റിസാലയിൽ ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വഅവ്വല മൻ യസ്തഫ്തിഹു ബാബൽ ജന്നതി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅവ്വല മൻ യദ്ഖുലുൽ ജന്നത മിനൽ ഉമമി ഉമ്മതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്നയുടെ വിശ്വാസമാണ് അഥവാ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസകാര്യമാണ്, വഅവ്വലു മൻ യസ്തഫ്തിഹു ബാബൽ ജന്നതി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടത്തേക്ക് വേണ്ടിയാണ് സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുക. വഅവ്വലു മൻ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക, മിനൽ ഉമമി, ഉമ്മത്തുകളിൽ വെച്ച്, മുൻകഴിഞ്ഞ നബിമാരുടെ സമുദായങ്ങളിൽ വെച്ച് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക, ഉമ്മതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് അഥവാ ഈ ഉമ്മത്താണ്. ഈ അവസാന ഉമ്മത്തിന്റെയും അവരുടെ റസൂൽ ഖാസമുൻ നബിയീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വളരെ മഹത്തായ ഒരു ശ്രേഷ്ഠതയാണിത്. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഇത് വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമതി വല ഫഖർ, ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ സയ്യിദ് നേതാവ് ഞാനാണ്, വല ഫഖർ, ഇത് ഫഖർ പറയുന്നതല്ല, പൊങ്ങച്ചം പറയുന്നതല്ല. അന അവ്വലു മൻ തുൻശഖു ബിഹിൽ അർദു, ഖിയാമത്ത് നാളിൽ ആദ്യമായി ഭൂമി പിളർന്ന് പുറത്തേക്ക് വരിക ഞാനാണ്, വല ഫഖർ, പൊങ്ങച്ചം പറയുകയല്ല, ഞാനാണ് സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കാൻ ആവശ്യപ്പെടുക. അപ്പോൾ മലക്ക് പറയും, ആരാണ്? അതേൽപ്പിക്കപ്പെട്ട മലക്ക് ചോദിക്കും, ആരാണ്? അപ്പോൾ ഞാൻ പറയും, മുഹമ്മദ്. ആ മലക്ക് പറയും, അതെ, താങ്കൾക്ക് വേണ്ടി തുറക്കാനാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. താങ്കൾക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടിയും ഈ വാതിൽ തുറക്കുകയില്ല. അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയും അവിടേക്ക് ആദ്യമായി റസൂലുന നബിയുന വ ഹബീബുന മുഹമ്മദുൻ സലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി അവിടുന്ന് പ്രവേശിക്കുകയും ചെയ്യും. ഉമ്മത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ പ്രസിദ്ധമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വന്നിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് ആ ഹദീസ് ഉദ്ധരിച്ചത് ഹമ്മാം ഇബ്നു മുനബ്ബഹ് എന്ന താബിഈയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം ഹദീസുകൾ എഴുതിയിരുന്ന, ഇദ്ദേഹത്തിന്റേതായൊരു സഹീഫ, ഹദീസുകൾ എഴുതിയിരുന്ന ഒരു കിതാബ് പ്രത്യേകമായി അറിയപ്പെട്ടിട്ടുണ്ട്. സഹീഫത്തു ഹമ്മാം ഇബ്നു മുനബ്ബിഹിൻ റഹിമഹുല്ലാ, ഇദ്ദേഹത്തിന്റെ സഹീഫയിൽ 140 ഹദീസുകളുണ്ട്. മുഴുവൻ സഹീഹായ ഹദീസുകളാണ്, മുഴുവൻ സഹീഹായ ഹദീസുകളാണ്. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ സഹീഫ ഒന്നാകെ ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിരിക്കുന്നു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, ഇമാം അഹ്മദിന്റെ മുസ്നദ് വളരെ വലിയ കിതാബാണ്, 28,000 പരം ഹദീസുകളുള്ള വളരെ വലിയ കിതാബാണത്. അതിൽ ഈ ഹദീസുകൾ അമാം ഇബ്നു മുനബ്ബിഹിന്റെ സഹീഫയിലുള്ള മുഴുവൻ ഹദീസുകളും കൊടുത്തിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും അമാം ഇബ്നു മുനബ്ബിഹിന്റെ സഹീഫയിൽ നിന്നുള്ള ഹദീസുകൾ ചിലത് അവർ റിവായത്ത് ചെയ്തു. ബുഖാരിയും മുസ്ലിം മുഴുവൻ റിവായത്ത് ചെയ്തിട്ടില്ല. ഇത് വ്യക്തമായ തെളിവാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകൾ മുഴുവൻ സഹീഹാണ്. പക്ഷേ മുഴുവൻ സഹീഹായ ഹദീസുകളും ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. എങ്ങനെ? സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുഴുവൻ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് ചേർക്കപ്പെട്ട മുഴുവൻ ഹദീസുകളും സഹീഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് ചേർക്കപ്പെട്ട മുഴുവൻ ഹദീസുകളും സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ളത് സഹീഹാണ്. പക്ഷേ എല്ലാ സഹീഹായ ഹദീസും എവിടെയില്ല? ബുഖാരിയിലും മുസ്ലിമിലുമില്ല. അതിന് പുറത്തും സഹീഹായ ഹദീസുകളുണ്ട്, അവർ റിവായത്ത് ചെയ്യാത്തതുമുണ്ട് സഹീഹായ ഹദീസുകൾ. അതിനുള്ള തെളിവാണ് ഈ സഹീഫ, ഹമ്മാം ഇബ്നു മുനബ്ബിഹിന്റെ സഹീഫ. കാരണം അതിലെ 140 ഹദീസുകളും ഒരൊറ്റ പരമ്പരയിലൂടെ വന്നതാണ്, ഒരേ സനദാണ് അതിന്, സനദിൽ വ്യത്യാസമില്ല. പക്ഷേ ഇമാം ബുഖാരിയും മുസ്ലിമും അത് മുഴുവനായി റിവായത്ത് ചെയ്തിട്ടില്ല. അതിൽ ചിലത് റിവായത്ത് ചെയ്തു, ചിലത് റിവായത്ത് ചെയ്തില്ല. കാരണം അവരുടെ സഹീഹുകൾ, അവർ ഒരിക്കലും മുഴുവൻ ഹദീസ് സഹീഹായ ഹദീസുകളും നമ്മുടെ കിതാബിൽ ഉൾപ്പെടുത്തും എന്നവരേറ്റിട്ടില്ല, അവരത് പറഞ്ഞിട്ടുമില്ല. മറിച്ച് അവർ വിഷയങ്ങൾക്കനുസരിച്ചിട്ടാണ് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. മുസ്നദുകളുണ്ട്, സിഹാഹുകളുണ്ട്, സുനനുകളുണ്ട് ഹദീസിന്റെ കിതാബുകളിൽ. മുസ്നദുകൾ എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദിന്റെ ഹദീസിന്റെ കിതാബ് മുസ്നദാണ്. മുസ്നദ് എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മുഴുവൻ ഹദീസുകൾ ഒരുമിച്ച് കൊടുക്കും. അതിൽ പല പല വിഷയങ്ങളുണ്ടാവും. ഉമറിന്റെ ഹദീസുകൾ മുഴുവൻ ഒരുമിച്ച് കൊടുക്കും. ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ടാവും. ചിലത് അഖീദയുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലത് സക്കാത്തായിരിക്കും. അങ്ങനെ അങ്ങനെ അബൂഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസുകൾ മുഴുവൻ ഒരുമിച്ച്, അതിനാണ് മുസ്നദുകൾ എന്ന് പറയുക. ഒരു സഹാബിയുടെ മുസ്നദ്, ആ സഹാബി റിവായത്ത് ചെയ്തത് മുഴുവൻ. എന്നാൽ സഹീഹ് ബുഖാരി മുസ്ലിം ഒന്നും മുസ്നദുകളല്ല. അവർ ഒരു സഹാബി റിവായത്ത് ചെയ്ത് മുഴുവൻ ഒന്നിച്ച് അങ്ങനെയല്ല, അവർ വിഷയങ്ങൾക്കനുസരിച്ചിട്ടാണ് ക്രോഡീകരിച്ചത്. വുദുഇന്റെ വുദുവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അതിൽ പല സഹാബിമാർ റിവായത്ത് ചെയ്ത ഹദീസുകൾ ഉണ്ടാവും. ബുഹുറൈറ, ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ്, അങ്ങനെ പലതും. ഇതാണ് മുസ്നദുകളും മറ്റുള്ള ഹദീസിന്റെ കിതാബുകൾ, സിഹാഹുകൾ, സുനനുകൾ പോലെയുള്ള കിതാബുകൾ തമ്മിലുള്ള വ്യത്യാസം. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, തിർമിദി, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ, ഇതൊക്കെ ക്രോഡീകരിച്ചത് വിഷയങ്ങൾക്കനുസരിച്ചിട്ടാണ്. എന്നാൽ മുസ്നദുകൾ അത് സഹാബികൾക്കനുസരിച്ചിട്ടാണ്, അവരുടെ ഹദീസുകൾ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുവരും. അത് വിഷയങ്ങൾ വലുതായിരിക്കും. ഇമാം അഹ്മദിന് മുസ്നദുണ്ട്, ഇമാം ഷാഫിഈക്ക് മുസ്നദുണ്ട്. അവരുടെ ഉസ്താദുമാരും അവരുടെ സമകാലക്കാരുമായ പലർക്കും മുസ്നദുകളും മുസന്നഫുകളും ഒക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഹമ്മാം ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാ അബൂഹുറൈറയിൽ നിന്ന് റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ സഹീഫയിലെ ഒന്നാമത്തെ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. നഹ്നുൽ ആഖിറൂൻ അസ്സാബിഖൂന യൗമൽ ഖിയാമ. നഹ്നുൽ ആഖിറൂൻ അസ്സാബിഖൂന യൗമൽ ഖിയാമ. മറ്റു ചില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു ഞങ്ങളാണ്, അതായത് ഈ ഉമ്മത്താണ്, അൽ ആഖിറൂൻ അവസാനത്തെ ഉമ്മത്ത്. എന്നാൽ അസ്സാബിഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒന്നാമത്തെ ഉമ്മത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വിചാരണയാണ് ആദ്യം ഖിയാമത്ത് നാളിൽ നടക്കുക. നമ്മുടെ വിചാരണക്ക് എല്ലാ നബിമാരുടെ ഉമ്മത്തുകളും സാക്ഷികളായിരിക്കും. നമ്മുടെ അമലുകൾ തൂക്കി നോക്കുന്നതിനും നമ്മുടെ കിതാബുകൾ നൽകപ്പെടുന്നതിനുമെല്ലാം ബാക്കിയുള്ള മുഴുവൻ ഉമ്മത്തുകളും സാക്ഷികളായിരിക്കും. ഈ ഉമ്മത്താണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക. ഈ ഉമ്മത്ത് തന്നെയാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതലും ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇന്നി അർജു അൻ തകൂന സുലുസ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ മൂന്നിലൊന്ന് നിങ്ങളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹീഹ് ബുഖാരിയിൽ കാണാം, സഹാബികളെല്ലാം ഒന്നാകെ സന്തോഷത്തോടെ തക്ബീർ വിളിച്ചു. പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അർജു അൻ തകൂന നിസ്ഫ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലെ പകുതി നിങ്ങളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര എത്ര നബിമാരും അവരുടെ സമുദായങ്ങളും കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് സമുദായങ്ങൾ. എന്നാൽ സ്വർഗത്തിന്റെ പകുതി ഈ ഉമ്മത്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സമുദായങ്ങൾ അവരുടെ അളവ് ഈ ഉമ്മത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. എണ്ണത്തിൽ അവർ കുറവായിരുന്നു. ഏറ്റവും കൂടുതൽ ഉമ്മത്തുള്ള നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശ്രേഷ്ഠതക്കുള്ള ഒരു കാരണവും അതാണ്. അവിടുത്തെ ശ്രേഷ്ഠതക്കുള്ള ഒരു കാരണം അത് തന്നെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഞാനാണ് ആദ്യം ഭൂമി പിളർന്ന് എഴുന്നേൽക്കുക, ഞാനാണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പോരിമ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് ഇത് ദീനാണ്. മാത്രമല്ല അവിടത്തേക്ക് ശേഷം മറ്റൊരു നബിയില്ല അവിടുത്തെ ശ്രേഷ്ഠത നമുക്ക് പറഞ്ഞുതരാൻ. റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത പറഞ്ഞുതരാൻ ശേഷം ഒരു നബിയില്ല. എന്നാൽ മറ്റുള്ള നബിമാരങ്ങനെയല്ല, അവരുടെ ശ്രേഷ്ഠത പറഞ്ഞു തരാൻ പിന്നീട് നബിമാര് വന്നിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത പരലോകത്തെ ഫദ്ൽ, ഈ ദുനിയാവിലെ ഫദ്ൽ, അത് നമുക്ക് പറഞ്ഞു തരാൻ ഇനിയൊരു നബി വരാനില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. അവിടുന്ന് പൊങ്ങച്ചം പറഞ്ഞതല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞത് അതുപോലെ എത്തിച്ചു തരലാണ് നബിമാരുടെ ഉത്തരവാദിത്തം. الذين يبلغون رسالة الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. അവരാണ് യുബല്ലിഗൂന, എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ. റിസാലത്തില്ലാഹി, അള്ളാഹുവിന്റെ റിസാല, അവന്റെ സന്ദേശം. വയഖ്ഷൗനഹു, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർ. അള്ളാഹുവിന്റെ റിസാലത്ത്, അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ സന്ദേശം ജനങ്ങൾക്ക് അതുപോലെ എത്തിച്ചു കൊടുക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർ. ولا يخشون أحدا إلا الله, അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും അവർ ഭയപ്പെടുകയില്ല. വകഫ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. അള്ളാഹുവിന്റെ നബിമാരുടെ രീതി ഇതാണ്, അവരുടെ നല്ലവരായ അനുയായികളുടെയും മാതൃക ഇതാണ്. അസ്സലല്ലാഹു യജാലനി വഇയാകും മിൻഹും ആമീൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും ഫഖർ പറഞ്ഞതല്ല. അവിടുന്നാണ് അവസാനത്തെ ഉമ്മത്ത്, ഈ അവിടുത്തെ ഉമ്മത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, മാത്രമല്ല പകുതിയേക്കാൾ കൂടുതലും ഉണ്ടാകുമെന്ന് സ്ഥിരപ്പെട്ട സനദുകളിലൂടെ ഹദീസുകൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗക്കാർ 120 സഫുകളാണ്, അവരിൽ 80 സഫ് ഈ ഉമ്മത്താണ്. അപ്പോൾ 120-ൽ 80 എന്ന് പറഞ്ഞാൽ അത് പകുതിയല്ല, പകുതിയേക്കാൾ കൂടുതലാണ്, 3/2 തുലുസാനിയാണ്. അപ്പോൾ സ്വർഗത്തിൽ 3/2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും. ഒരാൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകിയിട്ട് ആ സ്വർഗവാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വലഹു ഫിൽ ഖിയാമത്തി സലാസു ശഫാഅത്ത്. വലഹു, അവിടത്തേക്കുണ്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു ഉണ്ട്. ഫിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. സലാസു ശഫാഅത്ത്, മൂന്ന് ശഫാഅത്തുകൾ, മൂന്ന് ശുപാർശകൾ ചെയ്യാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് നൽകും. അപ്പോൾ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമാണ് ശഫാഅത്ത് ഉണ്ട് എന്നത്, ശുപാർശ ഉണ്ട് എന്നത്. ശുപാർശ രണ്ട് തരത്തിലാണ്, ഒന്ന് ശഫാഅത്തുൻ ബാത്തില, രണ്ട് ശഫാഅത്തുൻ സഹീഹ. ഒന്നാമത്തേത് ബാത്തിലായ ശഫാഅ, ഇല്ലാത്ത ശഫാഅ, കള്ള ശഫാഅ. രണ്ടാമത്തേത് ശഫാഅത്തുൻ സഹീഹ, ശരിയായ ശഫാഅത്ത്. എന്താണ് ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ, ശഫ എന്ന വാക്കിൽ നിന്നാണ് ശഫാഅത്ത് ഉണ്ടായിട്ടുള്ളത്. വശ്ശഫഈ വൽ വസ്ർ, അള്ളാഹു പറഞ്ഞല്ലോ വസ്റിന് എതിരായി ഷഫ, വസ്ർ വിത്ർ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ എന്നാണ് അർത്ഥം. ഷഫ അതിന്റെ വിപരീതമാണ്, ഇരട്ട എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ഇരട്ട എന്നതിൽ നിന്ന് ഈ ഷഫാഅത്ത് വന്നത്? കാരണം ഒരാൾ ഒരാവശ്യക്കാരനാണ്, അയാൾക്ക് ആവശ്യമുണ്ട്, അയാൾ അവന്റെ ആവശ്യവുമായി ഒറ്റക്കാണ്. അപ്പൊ വേറൊരാൾ ഇയാളുടെ ആവശ്യം ആരിൽ നിന്നാണോ ആവശ്യം വീടിക്കിട്ടേണ്ടത് അയാളോട് പോയി പറയുന്നു, ഇവനെ സഹായിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഒറ്റക്കായിരുന്ന ഇവൻ രണ്ടായി, ഒരാളെ കൂടെ കിട്ടി. അത് അങ്ങനെയാണ് ശഫാഅത്തിന് ശഫാഅത്ത് എന്ന പേര് വന്നിട്ടുള്ളത്. ഇത് സഹീഹായതുമുണ്ട്, ബാത്തിലായതുമുണ്ട്. ബാത്തിലായത് ഏതാണ്? മുശ്രിക്കുകൾ പറഞ്ഞതായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത്. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. അല്ലാഹുവിനു പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അവർ ഇബാദത്ത് ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നു, അല്ലാഹുവിങ്കൽ ഇവർ ഞങ്ങളുടെ ശുഫാ, ഞങ്ങളുടെ ശുപാർശക്കാരാണ്. നമ്മളെ കാര്യം ഇവരോട് പറയും, ഇവർ അല്ലാഹുവിനോട് പറയും. നമുക്ക് അല്ലാഹുവിൻ്റെ അടുത്തേക്ക് നേരിട്ട് പറയാൻ സാധ്യമല്ല, നമ്മൾ പാപികളാണ്. നമുക്ക് അല്ലാഹുവിനോട് നേരിട്ട് ചെല്ലാൻ പോകാൻ യോഗ്യതയില്ല. അല്ലാഹുവിനോട് അടുത്ത ആളുകളുണ്ട്, അവരോട് ഞങ്ങൾ പറയും. ദുനിയാവിൽ കണ്ടിട്ടില്ലേ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നേരിട്ട് പോവോ? ഇല്ല. ആദ്യം ലോക്കൽ സെക്രട്ടറിയെ പിടിക്കും, പിന്നെ അയാൾ ഏരിയയിലേക്ക് പോകും, അതങ്ങനെ അങ്ങനെ പോയി ആളെ കാണാൻ പറ്റും എന്നതുപോലെയാണ് അള്ളാഹുവിലേക്ക് നേരിട്ട് ചെല്ലാൻ കഴിയില്ല എന്ന്. ഇത് ബാത്തിലായ ശഫാഅത്താണ്. അള്ളാഹുവിലേക്ക് ഒരിക്കലും ചേർത്തി പറയാൻ പാടില്ലാത്ത ബാത്തിലായ ശഫാഅത്താണ്. അള്ളാഹു ഈ ശഫാഅത്തിനെ കുറിച്ച് പറഞ്ഞു, ഇത് ബാത്തിലാണ്. അവർക്ക് ഖിയാമത്ത് നാളിൽ ഒരാളുടെയും ശഫാഅത്ത് കിട്ടുകയില്ല. വലാ തംഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ശുപാർശക്കാരുടെ ശുപാർശ ഈ മുശ്രിക്കുകൾക്ക് ഖിയാമത്ത് നാളിൽ പ്രയോജനപ്പെടുക പോലുമില്ല. അല്ലാഹുവിങ്കൽ ഈ ശഫാഅത്ത് നടക്കുകയില്ല. ഇന്ന് സാധുക്കളായ പല വിവരമില്ലാത്ത പ്രായം ചെന്നവരും അല്ലാത്തവരുമായ മുസ്ലിം ഉമ്മത്തിനെ ഇതും പറഞ്ഞിട്ടാണ് മുസ്ലിയാക്കന്മാർ പറ്റിച്ചതും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു തേടുന്നത്, അശ്ശഫാഅത്തു ബിലനാ ഫിൽ ഖിയാമതി മുശ്ഫിഖ വഅഹ്ലനാ ഇൻ ദാഅയാ സയ്യിദി ഖൈറൻ നബി റബീഉൽ അവ്വൽ ആയാൽ മങ്കൂസ് മൗലൂദ് ഓതി ചൊല്ലുന്നത് ഇതാണ്. ഈ ശിർക്ക് അശ്ശഫാഅത്തു ബിലനാ, ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകിയാലും ശുപാർശ തന്നാലും, ഫിൽ ഖിയാമതി മുശ്ഫിഖ ഖിയാമത്ത് നാളിൽ നമ്മളാകെ പേടിച്ച് വെപ്രാളത്തിലാകുന്ന സമയത്ത്, വഅഹ്ലനാ ഞങ്ങളുടെ കുടുംബത്തിനും, ഇന്താ അവരൊക്കെ നഷ്ടപ്പെടുന്ന നാളിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ശുപാർശ പറയണമേ സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ നബിമാരിൽ ഉത്തമരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് വിളിച്ചു തേടുന്നു. ഇതാണ് ശഫാഅത്ത് എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് പരലോകത്ത് പ്രയോജനപ്പെടാത്ത ബാത്തിലായ ശഫാഅത്താണ്. മറിച്ച് ശരിയായ ശഫാഅത്ത് എന്താണ്? അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. മൂന്ന് നിബന്ധനകളുണ്ട് അതിന്, ശരിയായ ശഫാഅത്തിന്. അത് ദുനിയാവിലെ ശഫാഅത്ത് പോലെയല്ല. ദുനിയാവിലെ ശഫാഅത്ത് എന്നാൽ അത് ദുനിയാവിലെ മനുഷ്യർ മഖ്ലൂക്കുകൾ പരസ്പരം നടത്തുന്ന ശഫാഅത്ത്. അതിൽ നല്ലതുണ്ട് മോശമുണ്ട്. നല്ല കാര്യത്തിന് നമ്മളോട്, നമുക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഒരാൾ നമ്മളോട് ശുപാർശ പറയാൻ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങളോട് ശുപാർശ പറയാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ശുപാർശ പറയൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യത്തിൽ, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ബിർറിലും തഖ്വയിലും, നല്ല നല്ല കാര്യം അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിനും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പാപങ്ങൾ വെടിയുന്ന കാര്യത്തിനുമെല്ലാം നിങ്ങൾ പരസ്പരം സഹായിക്കുക. പാപത്തിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്, നല്ല രീതി സഹകരിക്കുക. അതിൽ പെട്ടതാണ് ഒരാൾക്ക് എന്തെങ്കിലും സഹായം കിട്ടണം. നമുക്ക് ആ കിട്ടേണ്ടത് എവിടുന്നാണോ കിട്ടുന്നത് അവിടെ നമുക്ക് സ്വാധീനമുണ്ട്. ഇയാളുടെ കാര്യം അവിടെ പറഞ്ഞു കൊടുക്കുക, നല്ലതാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്നാൽ ഇത് സഹോദരങ്ങളെ, ദുനിയാവിലെ ഈ ശഫാഅത്ത് എന്നാൽ ആവശ്യക്കാരനെ, അയാളുടെ ആവശ്യം ചെയ്തു കൊടുക്കേണ്ട ആൾക്ക് അറിയുകയില്ല. അതുകൊണ്ടാണ് ഇടക്ക് ഷാഫി വേണ്ടി വന്നത്, ശുപാർശക്കാരൻ വേണ്ടി വന്നത്. ആ ഒരു നാട്ടിലെ ഭരണാധികാരിയാണെങ്കിൽ, ഇപ്പോൾ നാട്ടിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ, അയാളോട് പോയി ശുപാർശ പറയാൻ അയാൾക്ക് പരിചയമുള്ള ആളാണ് പോയി പറയുക, ഇതാ ഇയാള് കുഴപ്പമില്ലാത്ത ആളാണ്, നമ്മുടെ പാർട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ആളാണ്, അതുകൊണ്ട് കാര്യം എന്തെങ്കിലും ശരിയാക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പരിചയമില്ലാത്തത് കൊണ്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പരിചയമില്ലാത്തത് കൊണ്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് അറിയാത്തത്? ആരുടെ വിളിയാണ് അവൻ കേൾക്കാത്തത്? ഒരിക്കലുമില്ല. എല്ലാ വിളിയും അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്നു. ഒരുവന്റെ വിളി കേൾക്കുക എന്നത് മറ്റൊരുവന്റെ വിളി കേൾക്കുന്നതിൽ നിന്ന് അവനെ തടയുന്നില്ല. ഒരുപാട് ശബ്ദങ്ങൾ മറ്റു ചില ശബ്ദങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് അവന് തടസ്സമാകുന്നില്ല. ഒച്ചത്തിൽ അവനെ വിളിക്കുന്നത് കൊണ്ട് മെല്ലെ വിളിക്കുന്നവന്റെ വിളി അവൻ കേൾക്കാതിരിക്കുന്നില്ല. സുബ്ഹാനഹു വതആല അവനെല്ലാം കേൾക്കുന്നവനാണ്. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. الله പറഞ്ഞു وقال ربكم നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ادعوني നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ استجب لكم ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ان الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കരിച്ച് തിരിഞ്ഞു കളയുന്നവനാരോ അവർ നിന്ദരായ നരകത്തിൽ പ്രവേശിക്കും. നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലിസ്തജീബൂലി വലിയുഅ്മിനു ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ അബ്ദുകൾ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, വിളിക്കുന്നവൻ, ദുആ ചെയ്യുന്നവൻ എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. ഫലിയസ്തജീബൂലി, അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകട്ടെ, എന്റെ ദീൻ അവർ സ്വീകരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. വലിയുമിനൂബി, എന്നിൽ അവർ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർശുദൂൻ, അവർ സന്മാർഗത്തിലാകാൻ എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ നോക്കൂ, അള്ളാഹുവെങ്കിൽ ഒരാൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതടിമയുടെ വിളിയും അള്ളാഹുവാണ് കേൾക്കുന്നത്. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅ അല്ലാഹ്. ആരാണ് മുദ്ദറായവൻ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചാൽ അവന്റെ ദുആക്ക് ഉത്തരം നൽകുകയും എന്നിട്ട് അവന്റെ പ്രയാസം നീക്കുകയും ഭൂമിയിൽ തുടരെ തുടരെ പിൻഗാമികളായി പിൻഗാമികളായി വരുന്നവരായി നിങ്ങളാക്കി തീർക്കുകയും ചെയ്തവൻ ആ അള്ളാഹുവാണോ, അതല്ല അവരുടെ ഇലാഹുകളാണോ നല്ലത്? ഇലാഹും അള്ളാഹുവോടൊപ്പം മറ്റുവല്ല ഇലാഹുകളുമോ, ആരാധനക്കർഹനായി മറ്റാരെങ്കിലുമോ? ഒരിക്കലുമില്ല. അപ്പൊ അള്ളാഹുവെങ്കിൽ ദുനിയാവിലെ ശുപാർശ പോലെയല്ല അവങ്കിലുള്ള ശുപാർശ, മറിച്ച് പരലോകത്തെ ഉള്ള ശുപാർശ എന്നാൽ അത് ഷാഫിഉ. ആരാണോ ശുപാർശ പറയുന്നത് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സ്ഥാനമാണത്. അതുകൊണ്ട് അതിന് മൂന്ന് നിബന്ധനകളുണ്ട്. ഒന്ന്, ശുപാർശ ചെയ്യുന്ന ആൾ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ആളായിരിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി ഉള്ള ആളായിരിക്കണം. രണ്ട്, ശുപാർശ ലഭിക്കുന്ന ആൾ അത് അള്ളാഹുവിന്റെ അവർക്കും അള്ളാഹുവിന്റെ തൃപ്തി ഉള്ളവരായിരിക്കണം. വല യശ്ഫഊന ഇല്ലാ ലിമനിർതബ, മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അവർ ശുപാർശ പറയുകയില്ല, ഇല്ലാ ലിമനിർതബ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ അനുവാദം വേണം. അന്തല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ഇല്ലാ ബിഇദ്നി. എന്നാൽ രണ്ടാമത് പറഞ്ഞത് ശുപാർശ നല്ല അള്ളാഹുവിന് തൃപ്തിയുള്ളവർക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞത് ഒരു സ്ഥലത്ത് ബാധകമല്ല. അതേതാണ്? ശഫാഅത്തുൽ ഉമ്മ എന്ന ഏറ്റവും മഹത്തായ ശഫാഅത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ഷറിൽ ജനങ്ങളെല്ലാവരും പ്രയാസപ്പെട്ട് നിൽക്കെ എന്താണ്, വിചാരണ ആരംഭിച്ചിട്ടില്ല ആ സമയത്ത്, എല്ലാവരും ആ വെയിലിൽ നിൽക്കെ വിചാരണ തുടങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതാണ് ഏറ്റവും വലിയ ശഫാഅ. അതിന്റെ ഉപകാരം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ആ നബിയുടെ ശഫാഅത്ത് കൊണ്ട് വിചാരണ ആരംഭിക്കും. അതിൽ മുസ്ലിമും കാഫിറും എല്ലാവരും ഉണ്ട്. ഇങ്ങനെയാണ് യഥാർത്ഥ ശഫാഅത്ത് എന്നാൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ചതല്ലാതെ ആർക്കും ഒന്നും നേടിത്തരാൻ സാധ്യമല്ല, ഒന്നും നേടിത്തരാൻ സാധ്യമല്ല. പിന്നെ എന്തിനാണ് ഈ ശുപാർശ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാനോ അവനോട് വല്ലതും ചോദിക്കാനോ അവസരമില്ലാത്ത, ആരും മിണ്ടാൻ പോലും ധൈര്യം കാണിക്കാത്ത ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരാൾക്ക് അതിന് അവസരം കൊടുക്കുന്നത് അയാൾ ആദരിക്കലാണ്, അയാൾക്ക് അയാളുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്തലാണ്. തൗഹീദിന്റെ ആളുകൾക്കാണ് ശഫാഅത്ത് ലഭിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതായി ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ മൂന്നാമത്തെ കിതാബായ കിതാബുൽ ഇൽമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അബൂ ഹുറൈറ ചോദിച്ചു, മൻ അസഅദു അന്നാസി ബി ശഫാഅതിക യൗമൽ ഖിയാമത്തി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അസഅദു അന്നാസി ബി ശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസം മിൻ ഖൽബിഹി. നോക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഖാലിസായി ഒരു കലർപ്പുമില്ലാതെ പറഞ്ഞവനാണ് ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം കിട്ടുക. അപ്പൊ ശഫഅ ചാബലന സയ്യിദി ഖൈറൻ നബി എന്ന് വിളിച്ചവന് ശഫാഅത്തില്ല എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് വ്യക്തമാണ്. കാരണം അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണ് ഖാലിസാവുക? അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എല്ലാ ശിർക്കും ഖുറാഫാത്തും നടക്കുന്ന ദർഗയുടെ മുകളിൽ എഴുതി വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ പരിഹസിക്കുന്ന, ആ കലിമത്തിനെ ചവിട്ടിത്താഴ്ത്തുന്ന പ്രവർത്തനം താഴെ വെച്ച് ചെയ്തിട്ട് മുകളിൽ എഴുതിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രത്ര ദർഗന്റെ മുകളിൽ എഴുതി വെച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അബൂജഹലിനാണ് ഈ ചെയ്യുന്ന കൗമിനേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലായത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവന് ദേഷ്യം പിടിച്ചത്. ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരത് അഹങ്കരിച്ച് തിരിഞ്ഞു കളയും. അജഅല ലാലിഹത ഇലാഹ വാഹിദ ഇന്ന ഹാദ ലശൈഉൻ ഉജാബ്. അവർ ചോദിക്കും എല്ലാ ഇലാഹുകളെയും കൂട്ടി ഒറ്റ ഇലാഹാക്കിയോ, ഇത് അത്ഭുതത്തിന്റെ കാര്യമാണല്ലോ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ലാത്തെയും ഉസയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒന്നും വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല എന്നവനറിയാം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്നവനറിയാം. എന്നാൽ മുസ്ലിയാക്കന്മാര് ജഹ്ലിൽ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തജ്ഹീലാണ് അവരുടെ പണി. തജ്ഹീൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് പഠിക്കരുത് ജനങ്ങൾ, ജനങ്ങൾ ഒരിക്കലും ഒന്നും പഠിക്കരുത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ എന്തൊക്കെ തോന്നിവാസവും വൃത്തികേടുകളും ഹറാമുകളും വൃത്തികെട്ട കാര്യങ്ങളും നടന്നാലും മുസ്ലിയാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ ഒന്നുമില്ല. എന്താ കാരണം? ഇതിലൊക്കെ ജനങ്ങൾ പോയാൽ അവർ യഥാർത്ഥത്തിൽ പഠിക്കൂല. ഇങ്ങനെ പൊയ്ക്കോളവര് അവരങ്ങനെയുള്ള ആളുകളോട് ഈ കൗമ പറഞ്ഞുവെച്ചിട്ടുള്ളതാണ്. റബീഉൽ അവൽ വന്നാൽ ഒരു മൗലൂദയിക്കാം, അതേപോലെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഖലാസ്, പരലോകത്ത് പലരുടെയും ശഫാഅത്തിൽ അങ്ങ് രക്ഷപ്പെട്ടോളും എന്നാണ് പറയുക. നിസ്കരിച്ചില്ലെങ്കിലും നോമ്പെടുത്തില്ലെങ്കിലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചവൻ സ്വർഗത്തിൽ പോകുന്നതാണ് മലയാളത്തിൽ പുസ്തകം പലതും എഴുതിയിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന എങ്ങനെയാണോ നിസ്കരിക്കാണ്ടിരിക്കുക. അവന്റെ സ്നേഹം എന്ത് സ്നേഹം? നിസ്കരിക്കാത്ത കാഫറല്ലേ. അവനെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഉണ്ടാവുക? കാരണം എന്താ, ഇതാണ് ഇങ്ങനെ ഈ ശിർക്കിലും കുഫറിലും പിടിച്ചു നിർത്തുക. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ, ദർഗകൾ, അറിയപ്പെട്ട ദർഗകൾ, അത് അതിന്റെ ചുറ്റുവട്ടം എപ്പോഴും എല്ലാ വൃത്തികെട്ട കാര്യങ്ങളുടെയും കേന്ദ്രമായിരിക്കും. കേരളത്തിലാണ് അത് കുറച്ച് കുറവുള്ളത്. പക്ഷേ കേരളത്തിൽ തൗഹീദും അതിന്റെ ദഅവത്തും ഒക്കെ ഒരുപാട് ആളുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു മുസ്ലിമീങ്ങൾ ഇനിയും തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശിർക്കിനെ അല്ലാഹു തുടച്ചു നീക്കുമാറാകട്ടെ. ആമീൻ. പുറത്തു നിങ്ങൾ നോക്കിക്കോളൂ, വൃത്തി ഏറവാടി, അജ്മീർ, ഇതുപോലെയുള്ള ദർഗകൾ, എത്രയോ ക്രിമിനലുകൾ, കുറ്റവാളികൾ, അവരൊക്കെ ഓടി ഒളിവിൽ കഴിയുന്നത് ഇതുപോലുള്ള അതിന്റെ ചുറ്റുവട്ടത്തായിരിക്കും. എത്ര എത്ര വൃത്തികേടുകൾ, പറയാൻ കൊള്ളാത്ത വൃത്തികേടുകൾ അവിടെയൊക്കെ നടന്നത് പലതും വെളിപ്പെട്ടിട്ടുണ്ട്, പലതും പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതെന്താണ്? കാരണം ഏറ്റവും വലിയ തോന്നിവാസമാണ് അവിടെ നടക്കുന്നത് ശിർക്ക്. അതവിടെ നടക്കുന്ന ബാക്കി എല്ലാത്തിനേക്കാളും വലുതാണ്. അവിടെ നടക്കുന്ന എല്ലാ ഹറാമുകളെക്കാളും എല്ലാ ഫാഹിഷത്തുകളെക്കാളും വലുതാണ് അവിടെ നടക്കുന്ന ശിർക്ക്. അപ്പൊ പിശാചിന്റെ കേന്ദ്രമായിരിക്കും ഇത്തരത്തിലുള്ള ശിർക്കിന്റെ മുഴുവൻ കേന്ദ്രങ്ങളും. അവിടെ പിന്നെ ബാക്കിയുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നതിൽ അത്ഭുതമില്ല. ഇപ്പൊ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശഫാഅത്ത് ലഭിക്കുക അള്ളാഹിനോട് മാത്രം തേടുന്നവർക്കാണ്, റസൂലുള്ളാഹിനോട് തേടുന്നവർക്ക് അള്ളാഹിന്റെ ശഫാഅത്ത് ഇല്ല എന്നീ ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി നോക്കൂ, ശഫാഅത്ത് എന്താണ്, യഥാർത്ഥ ശഫാഅത്ത് എന്ന് നമുക്ക് കാണാം. ഈ കൗമ ചില ആളുകൾ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്ത ന്യായങ്ങൾ ചിലപ്പോൾ ചോദിക്കും. നിങ്ങൾ പറയുന്ന അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഖിയാമത്ത് നാളത്തെ ഞങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വന്ന് ചോദിക്കുമല്ലോ, റസൂലുള്ളാഹിനോട് എല്ലാവരും വന്ന് ചോദിക്കും, അള്ളാഹിനോടൊന്ന് ശഫാഅത്തിന് ഹിസാബിന് എടുക്കാൻ പറയൂ നബിയെ. നിങ്ങൾ അങ്ങനെ ചോദിക്കും റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞിട്ട്? പിന്നെ അക്കൽ എവിടെയാണ്? ഇവൻ ഏത് താഴ്വരയിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത്? ഐന ഖല്ല ഫഅഖലഹു ഫി അയ്യി വാദിൻ അം ബി അയ്യി മകാനിൻ. ഇവന്റെ അക്കൽ എവിടെയാണ് ഇവൻ കൊണ്ടുവച്ചിട്ടുള്ളത്? ഏത് താഴ്വരയിലാണ്, അല്ല ഏത് നാട്ടിലാണ്? ഐന ഖല്ല ഫഅഖലഹു ഫി അയ്യി വാദിൻ അം ബി അയ്യി മകാനിൻ. അന്ന് എല്ലാവരും ജീവിച്ച എല്ലാവരും മരണത്തിന് ശേഷം ജീവിച്ചവരല്ലേ, പിന്നെ അവിടെ ആരാ ജീവിച്ചവർ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും? അവിടെ ആരാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും? കഴിഞ്ഞു, അമലിന്റെ ദാറ് കഴിഞ്ഞു, ആഖിറത്തിലെത്തി. നമ്മളും അള്ളാഹുവിന്റെ നബിമാരും എല്ലാവരും അവിടെ ഒന്നിച്ചു വരും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സംസാരമാണത്. അപ്പോൾ ചോദിക്കുന്ന ആവശ്യമാണ്, ഇതെങ്ങനെ ഇവിടുന്ന് ഈ ദുനിയാവുന്ന് ഈ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെയും മൊയ്തീൻ ഷേഖിനെയും ദിഫായി ഷേഖിനെയും പേരറിയുള്ളതും അറിവില്ലാത്തതുമായ പല പല ഷേഖന്മാരെയും വിളിക്കുന്നത് പോലെ ആവുക? ഇത് ഷിർക്കാണ്. മറ്റത് ഷിർക്കല്ല, അമലിന്റെ ദാറ് കഴിഞ്ഞു, ഷിർക്കിനും തൗഹീദിനുമുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ദാറിലെത്തി. ഷേഖുൽ ഇസ്ലാം പറയുന്നു, വലഹു ഫിൽ ഖിയാമത്തി സലാസു ഷഫാഅത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൂന്ന് ഷഫാഅത്തുകൾ ഉണ്ട് ഖിയാമത്ത് നാളിൽ. മൂന്ന് ശുപാർശകൾ അള്ളാഹു അതിന് അനുമതി നൽകിയിരിക്കുന്നു. ഇതിൽ ചിലത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ളതാണ്, ചിലത് ബാക്കിയുള്ള നബിമാർക്കുണ്ട്, മലക്കുകൾക്കുണ്ട്, മുഅ്മിനുകൾക്കുണ്ട്. ഈ മൂന്നിൽ ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം, ചിലത് മുഹമ്മദ് നബി അല്ലാത്തവർക്കും ഈ ഷഫാഅത്ത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൂന്നുണ്ട്. അമ്മ ഷഫാഅത്തുൽ ഊലാ, ഒന്നാമത്തെ ഷഫാഅ, ഫയശ്ഫഉ ലി അഹ്ലിൽ മൗഖിഫി ഹത്താ യുഖ്ദാ ബൈനഹും. ഒന്നാമത്തേത് ഫയശ്ഫഉ, അവിടുന്ന് ശുപാർശ പറയും, ലി അഹ്ലിൽ മൗഖിഫി, മൗഖിഫിലുള്ള ആളുകൾക്ക് വേണ്ടി. മൗഖിഫ് എന്നാൽ നിൽക്കുന്ന സ്ഥലം അഥവാ മഹ്ശർ. ആ മഹ്ശറിന്റെ സഭയിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിനോട് ശഫാഅത്ത് പറയും. ഹത്താ യുഖ്ദാ ബൈനഹും, അവർക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കാൻ വരുന്നതുവരേക്കും, വരാൻ വേണ്ടി അവിടുന്ന് ശുപാർശ പറയും. ഹത്താ യുഖ്ദാ, അവർക്കിടയിൽ ഖദാ അഥവാ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി. ബഅദാ യതറാജഅൽ അംബിയാഉ, ഇതേതിന് ശേഷമാണ് നബിമാരെല്ലാവരും ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് വിട്ടതിന് ശേഷമാണ്. ബഅദാ യതറാജഅൽ അംബിയാഉ, ഏതൊക്കെ നബിമാർ? ആദം വനൂഹ് വഇബ്രാഹീം വമൂസ വഈസ ഇബ്നു മറിയം അലൈഹിം മിനല്ലാഹി സലാം, ഈ പറയപ്പെട്ട നബിമാരെല്ലാം. അങ്ങനെ അശ്ശഫാഅത്ത് യതറാജഅൽ അംബിയാഉ ശഫാഅ, നബിമാരെല്ലാം ശഫാഅത്ത് ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് വന്നവരെ തിരിച്ചേക്കും. ഹത്താ യൻതൻതഹി ഇലൈഹി, അവസാനം ശഫാഅത്ത് എത്തുക ആരിലേക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അവിടുന്നാണ് അതിന് തയ്യാറാവുക. അഥവാ ആ കാര്യം ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെല്ലാം ആദം നബിയുടെ അടുത്തേക്ക് ചെല്ലും. അന്ത സയ്യിദു വലദി ആദം, താങ്കളാണ് മനുഷ്യരുടെ എല്ലാം പിതാവ്, താങ്കളെയാണ് അള്ളാഹു അവന്റെ കൈകൊണ്ട് പടച്ചത്. അള്ളാഹുവിനോട് വിചാരണ ആരംഭിക്കാൻ ഷഫാഅത്ത് ചെയ്താലും ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഞാൻ എന്റെ റബ്ബ് ഇന്ന് കോപിച്ചതുപോലെ മറ്റൊരിക്കലും കോപിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. എന്നോട് അള്ളാഹു ആ മരത്തിൽ നിന്ന് തിന്നരുതെന്ന് പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് തിന്നുപോയി, എനിക്ക് സാധിക്കുകയില്ല. നിങ്ങൾ പോയി നൂഹിനോട് പറയൂ എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയും. അങ്ങനെ ജനങ്ങൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലും. നൂഹ് നബി ഇതുപോലെ പറയും, നൂഹ് നബി താൻ മകന് വേണ്ടി ദുആ ചെയ്തു പോയത് അള്ളാഹു സുബ്ഹാനഹു തആല അത് വിലക്കി. മകന് വേണ്ടി അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞു പോയത് ഓർത്തു ഭയപ്പെടും. നിങ്ങൾ ഇബ്രാഹിം ഖലീല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലും. ജനങ്ങൾ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് പറയും. ഇബ്രാഹിം നബിയും അതേപോലെ പറയും. ജനങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലും, ഇബ്രാഹിം നബിയും അതുപോലെ പറയും. അവിടുത്തെ പറയും, ഞാൻ ജീവിതത്തിൽ മൂന്ന് കളവുകൾ പറഞ്ഞു പോയിട്ടുണ്ട്, അള്ളാഹു ഞാൻ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അത് കളവുകളായിരുന്നില്ല, അത് മിഅറാദായിരുന്നു. മഅരിദ് എന്ന് പറഞ്ഞാൽ അത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ കളവെന്ന് പറയാൻ പറ്റുകയില്ല, പക്ഷേ അത് പൂർണ്ണ സത്യമെന്നും പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണത്. ഒന്ന്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യ സാറയെ കുറിച്ച് ഉഖ്തി, എന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞത്. ആ രാജാവ് അല്ലെങ്കിൽ സാറയെ ബലമായി പിടിച്ചെടുക്കും, ഒരു ക്രൂരനായ രാജാവ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉഖ്തി എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇബ്രാഹിം നബി അതിനൊരു വജുഹ് പറഞ്ഞു, ഭൂമിയിൽ ഞാനും നീ അല്ലാതെ വേറൊരു മുഅ്മിനില്ല, ഈമാനുള്ള വേറെ ആരുമില്ല. അപ്പൊ നമ്മൾ ഈമാനിയായ ഉഖുവ നമ്മൾ തമ്മിലുണ്ട്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങൾ തകർത്തപ്പോൾ അവർ വന്ന് ചോദിച്ചു ആരാണ്, അപ്പൊ പറഞ്ഞു ബൽ ഫഅലഹു കബീറുഹും ഹാദാ, ഇതാ വലിയവനുണ്ടല്ലോ അവനാണ് ചെയ്തത്. ഫസ്അലൂ, നിങ്ങൾ പോയി ചോദിച്ചു എന്ന് പറഞ്ഞു. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കളവായിട്ടാണ് കൂട്ടിയത്. മൂന്നാമത്തേത്, അവിടുന്ന് ജനങ്ങളോട് ഇന്നീ സഖീം, അവർക്ക് അവരുടെ ഉത്സവത്തിന് പോകുമ്പോൾ വരുന്നില്ല ചോദിച്ചപ്പോൾ ഇന്നീ സഖീം, ഞാൻ സഖീമാണെന്ന് പറഞ്ഞത്. സഖീമിന് രോഗി എന്നർത്ഥമുണ്ട്. എന്നാൽ അവരുടെ ഈ ഷിർക്കിൽ നിന്ന്, ഷിർക്കിനോട് വെറുപ്പുള്ള, മാനസികമായി അതിനോട് താല്പര്യമില്ലാത്ത ആൾ എന്നും അതിന് വിശദീകരണമാവാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർ മനസ്സിലാക്കി എന്താ സുഖയില്ലാന്ന്. ഇത് മൂന്ന് എന്നതല്ല ചില റിവായത്തുകളിൽ ഭാര്യയെക്കുറിച്ച് പറഞ്ഞതല്ലാതെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നക്ഷത്രം വന്നപ്പോ, ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. ഫലം മഅഫല, അത് മാഞ്ഞു പോയപ്പോൾ, ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഞാൻ മാഞ്ഞു പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രം വന്നു, അപ്പൊ പറഞ്ഞു ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. അത് അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയില്ലെങ്കിൽ ഞാൻ ദലാലത്തിൽ പെട്ടുപോയാൽ. പിന്നീട് സൂര്യനെ കണ്ടു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് വലുത്. അതും അസ്തമിച്ചു പോയപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, ഇന്നി ഞാൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർദ ഹനീഫ മുസ്ലിമ, ഞാൻ എന്റെ ആകാശഭൂമികളെ പടച്ച അല്ലാഹുവിലേക്ക് എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ, അവർ ചെയ്യുന്നത് എത്ര അർത്ഥമില്ലാത്തതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. അതും ഒരു കളവായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടിയെന്നും ചില റിവായത്തുകളിൽ കാണാം. അപ്പൊ നമുക്ക് ഇബ്നുൽ ഖയ്യിം ഷൈഖുൽ ഇസ്ലാം തന്നെ മജ്മൂഉ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ തരീഖുൽ ഹിജ്റത്തൈനി വബാബു സആദത്തൈൻ എന്ന കിതാബിലും പറഞ്ഞിട്ടുണ്ട്. നോക്കണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, മാഞ്ഞു പോകുന്നതിനെ, മറഞ്ഞു പോകുന്നതിനെ, അസ്തമിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിനോടാണ് നമ്മുടെ മഹബത്തെങ്കിൽ അവൻ ഈ ആഫിലീങ്ങളുടെ കൂട്ടത്തിലല്ല. അവൻ ഒരിക്കലും ഒരു നിമിഷത്തേക്ക് പോലും മാഞ്ഞു പോകാത്തവനാണ്, അവൻ അസ്തമിച്ചു പോകാത്തവനാണ്, അവൻ ഹയ്യും ഖയ്യൂമുമാണ്. ബാക്കി ദുനിയാവിൽ എന്തിനെ ചില അസറുകൾ വന്നിട്ടുള്ളതുപോലെ ഇഷ്ടമുള്ളതിനെ സ്നേഹിച്ചോളൂ. അഹബിബ് മാശിച്ച ഫഇന്നക മുഫാരിഖു, എന്തിനാണെങ്കിലും സ്നേഹിച്ചോളൂ, നീ അതിനെ വിട്ടുപിരിയും. നീ ആരെ സ്നേഹിച്ചാലും ശരി, ഞാൻ പിരിയാനുള്ളതാണ്, ഒന്നിക്കൽ അത് പിരിയും അല്ലെങ്കിൽ നീ പിരിയും. വമൽ മാശിച്ച, ഇവിടെ എന്തിനെ വേണമെങ്കിലും സ്നേഹിച്ചോളൂ എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന അല്ല, അതൊരു സജിറിന്റെ വാക്കാണ്. നല്ലതേ ചെയ്യാവുന്നതാണ്, നല്ലതേ ചെയ്യാവൂ എന്നാണ് അതിന്റെ അർത്ഥം. യമലു മാശിത്തും ഇനി വിമാ ചമലൂന ബസീർ, ഖുറാനിലുള്ളതുപോലെ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നല്ലത് ചെയ്യാനുള്ളതാണത്, മോശം ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാവും എന്നതുപോലെ ഹദീസ്. നീ വേണ്ടുന്നതിന് ഇഷ്ടപ്പെട്ടോളൂ, നീ അതിനെ പിരിയും. വമൽ മാശിച്ച, നീ ഉദ്ദേശിക്കുന്നത് നീ പ്രവർത്തിച്ചോളൂ. ഫഇന്ന കമുലാഖീ, നീ അത് കാണും, നീ നിന്റെ അമൽ കാണാനുള്ളതാണ്, അതിന്റെ പ്രതിഫലം കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും എന്നെന്നും നിലനിൽക്കുന്ന മരിക്കാത്ത റബ്ബിനോടാണ് ഏറ്റവും മഹബത്ത് വേണ്ടത് എന്നതിനുള്ള തെളിവാണ്. നമുക്ക് ഉപകാരപ്പെടുന്നത് മാത്രമേ നമ്മൾ ചെയ്യാവൂ എന്നതിനുള്ള തെളിവാണ്. അസ്സലല്ലാഹു അലൈഹി വലക്കും തൗഫീഖ്. അപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്ക് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, നോക്കൂ ഖലീൽ പറഞ്ഞത്, ലാ ഉഹിബ്ബുൽ ആഫിലീ, എനിക്ക് മാഞ്ഞു പോകുന്നതിനെ, മറിഞ്ഞു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുല്ലത്താരോടാണ്, അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ ഖലീലാണ്, അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഇബ്രാഹിം നബി പറയും, ഈ മൂന്ന് കളവുകൾ ഞാൻ പറഞ്ഞു പോയിട്ട് നിങ്ങൾ ചെല്ലു മൂസാ നബിയുടെ അടുത്തേക്ക്, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ജനങ്ങൾ ചെല്ലു, മൂസാ നബി ഇതുപോലെ പറയും അള്ളാഹുവിന്റെ കോപത്തെക്കുറിച്ച്. എന്നിട്ട് മൂസാ നബി പറഞ്ഞു, ഞാൻ ഒരാൾ അന്യായമായി കൊന്നുപോയിട്ടുണ്ട്, എന്നോട് അള്ളാഹു നിന്നെ കൽപ്പിച്ചിരുന്നില്ല. അവിടെ മിസ്രിൽ വെച്ച് രണ്ടുപേര് അടിവിടുമ്പോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരുത്തനെ മാറാൻ വേണ്ടി ഒന്ന് അടിച്ചതാണ്, പക്ഷെ ആൾ മരിച്ചുപോയി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല, ഹഫ അബദ്ധം സംഭവിച്ചതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൽ അത് പേടിക്കുന്നു. അവ നോക്കണം, സുബ്ഹാനല്ലാഹ്, കരുതി കൂട്ടി കൊലപാതകമോ രക്തം ചിന്തലോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അള്ളാഹുവിന്റെ റസൂലായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അബദ്ധത്തിൽ പറ്റിപ്പോയതിനെയാണ് ഇങ്ങനെ പേടിക്കുന്നതെങ്കിൽ, അതുകൊണ്ട് രക്തം ചിന്തുക, ആളുകളെ കൊല്ലുക എന്നത് വളരെ ഹീനമായ, ശിർക്ക് കഴിഞ്ഞാൽ പാപങ്ങളിൽ ഏറ്റവും കടുത്തതാണ്. അത് മുസ്ലിമീങ്ങളെ ആകുമ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ്, വളരെ ഗൗരവമുള്ളതാണ്. മുസ്ലിമീങ്ങളല്ലാത്ത മുസ്ലിമീങ്ങളുമായി സമാധാനത്തിൽ കഴിയുന്ന ആളുകൾ, മുസ്ലിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ചിട്ടാണ് ഈ നാട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ ഇവിടെ കഴിയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിൽ പോവുകയാണ്. ഇതുപോലുള്ള ആളുകളെ എന്തിൻ്റെങ്കിലുമൊക്കെ പേരിൽ, എന്തെങ്കിലും അവന്റെ തെറ്റിദ്ധാരണയുടെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒക്കെ കൊന്നുകളയുക എന്നത് എത്ര വലിയ കടുത്ത തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊല്ലപ്പെട്ടവൻ ഖിയാമത്ത് നാളിൽ ഖിസാസിൽ, മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാടുണ്ടാവും, സാമ്പത്തികം, അതുപോലെ ഒരാളുടെ അഭിമാനം, ഇതൊക്കെ തൊട്ടുകളിച്ച് അതിൽ ആദ്യം ഖിയാമത്തിൽ തീർപ്പാക്കുക രക്തത്തിന്റെ കാര്യമാണ്. അമലുകൾ ആദ്യം അള്ളാഹു ചോദ്യം ചെയ്യുക നിസ്കാരത്തെ കുറിച്ചാണ്. എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാടിൽ ആദ്യം തീർപ്പ് കൽപ്പിക്കുക രക്തത്തെ കുറിച്ചാണ്. സുബ്ഹാനല്ലാഹ്, രക്തം ചിന്താൻ ഒരു മടിയില്ലാത്ത എത്ര എത്ര ആളുകൾ, പല ഭീകര സംഘങ്ങളും അതുപോലെ അതിന്റെ ഒക്കെ അതിനോടൊക്കെ ചായവുള്ള ആളുകൾ, ഇവരോടൊക്കെ ഇവർക്കൊക്കെ ഒരു ചിന്താഗതിയുണ്ട്. രക്തം അത് വളരെ നിസാരമാണ്, ഇത്തരം കൊന്നു കളയുക, ഒരുത്തനെ തട്ടിക്കളയുക, ഇതൊക്കെ വളരെ നിസാരമായി സംസാരത്തിലും വാക്കിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇത്ര ഗൗരവപ്പെട്ട കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കണം ഒരു വല്ല രക്തം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ കൊല്ലപ്പെട്ടവൻ രക്തവുമായി വരും, അവന്റെ രക്തവുമായി അള്ളാഹുവിങ്കൽ അവൻ വരും. ഒരു മനുഷ്യൻ അവന്റെ ദുനിയാവിൽ അവന്റെ ദീനിൽ നല്ല വിശാലതയിലായിരിക്കും രക്തം ചിന്തുന്നത് വരേക്കും. നമ്മളൊരാൾ രക്തം ചിന്തിയാൽ പിന്നെ നമ്മൾ ദീനാകെ കുടുങ്ങി പോവും, പാടില്ലാത്തതാണ്. അതിന് ആ ഹക്ക് തൗബ ചെയ്തവരെ തീരുകയില്ല, തൗബ ചെയ്താൽ അത് മുഴുവൻ തീരുകയില്ല. കൊലപാതകിയുടെ പാപം, ഒരുത്തൻ ഒരുവനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപം, മൂന്ന് ഹക്ക് അതിലുണ്ട്. ഒന്ന് അള്ളാഹുവിനോട്, അള്ളാഹുവിനോട് ഈ കൊന്നുപോയവൻ പിന്നീട് അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത് കൊലപാതകി ആത്മാർത്ഥമായി അവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു കൊടുത്തു, ബീദിനില്ല, അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തെ ഹക്ക് ഈ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളോടാണ്, അവരുടെ ബന്ധുവാണ് കൊല്ലപ്പെട്ടത്, അവരോട് ഹക്കുണ്ട്. അത് വീടാൻ അവസരമുണ്ട് ഇവന് ദിയ കൊടുത്താൽ, അവർ തൃപ്തിപ്പെട്ടാൽ ദിയ അഥവാ എന്താണ് നഷ്ടപരിഹാരം കൊടുത്താൽ അവരുടെ ഹക്കും ഒഴിവായേക്കും. എന്നാലൊരു ഹക്ക് ബാക്കിയുണ്ട്, ആരോടാ? കൊല്ലപ്പെട്ടവനോട്. അവന്റെ ഹക്ക് എങ്ങനെ തീർക്കാനാണ്? അവൻ ദുനിയാവൊന്നും പോയില്ലേ, എന്തു കൊടുത്ത് തീർക്കും? അത് ഖിയാമത്ത് നാളിലാണ് പരസ്പരം തീർക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു തആല ആളുകളുടെ ഹക്ക് അവൻ തീർക്കുകയില്ല, അത് പരസ്പരം തീർക്കും. അവിടെ ദീനാറും ദുർഹവും വെച്ചല്ല തീർക്കുക, മറിച്ച് നന്മകളും തിന്മകളും വെച്ചു മാറിയിട്ടാണ്. അവൻ നോക്കണം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചു അബദ്ധത്തിൽ പറ്റിയ കൊലപാതകത്തിൽ പോലും, എന്നിട്ട് ഈസാ നബിയുടെ അടുത്തേക്ക് ചെല്ലു എന്ന് പറഞ്ഞു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും ഇതുപോലെ അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ച് പറയും, പക്ഷെ ഈസാ നബി ഇതുപോലൊരു പാപത്തെ കുറിച്ച് പറയുകയില്ല. എനിക്ക് സംഭവിച്ച ഏതെങ്കിലും ഒരു പാപത്തെ കുറിച്ച് ഈസാ നബി പറയുകയില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലാൻ പറയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനലഹ, ഞാനാണ് അതിന്റെ ആൾ. അവിടുന്ന് അള്ളാഹുവിന്റെ അർശിന് മുന്നിൽ സുജൂദിൽ കിടക്കും. അള്ളാഹു ഉദ്ദേശിച്ച അത്ര കാലം നമുക്കറിയില്ല, അത് എത്ര കാലമാണ്. അന്ന് ഇന്നത്തെ പോലെയല്ല ദിവസം, രാവും പകലും ഇന്നത്തെ പോലെയല്ല, അള്ളാഹു ഉദ്ദേശിച്ചത്ര കാലം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു ഉദ്ദേശിച്ചത്ര കാലം കഴിഞ്ഞാൽ പറയും, യാ മുഹമ്മദ് ഇർഫഅ റാസക് സൽ തുഅത വശ്ഫഅ തുശഫഅ, മുഹമ്മദ് ശിരസ് ഉയർത്തു, ചോദിക്കൂ നൽകപ്പെടും, ശുപാർശ പറയൂ ശുപാർശ സ്വീകരിക്കപ്പെടും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുക. ഇതാണ് ഒന്നാമത്തെ ശുപാർശ, ഇതാണ് ശഫാഅത്തുൽ ഉമ്മ, മഹത്തായ ശഫാഅ, മഹത്തായ ശഫാഅ. വഅമ്മ ശഫാഅത്തു സാനിയ, രണ്ടാമത്തെ ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന രണ്ടാമത്തെ ശുപാർശ എന്താണ്? ഫയശ്ഫഉ ഫീ അഹ്ലിൽ ജന്നതി അൻ യദ്ഖുലുൽ ജന്ന, അവിടുന്ന് സ്വർഗ്ഗക്കാർക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കാൻ വേണ്ടി. ഇതുപോലെ നടക്കുന്നതാണ് മഹ്ഷറിൽ നടന്നതുപോലെ, അതായത് സ്വർഗത്തിലെത്താനുള്ള മുഅ്മിനുകൾ സറാത്തു പാലം കഴിഞ്ഞ് സ്വർഗത്തിന്റെ അടുത്തെത്തിയാലും അവർക്ക് കയറാൻ സാധ്യമല്ല, അവർ ആദനബിയുടെ അടുത്തേക്ക് ചെല്ലും തുറക്കാൻ ആവശ്യപ്പെടാൻ. യാബാന, നമ്മുടെ പിതാവെ സ്വർഗം തുറക്കാൻ പറയൂ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത ആളിലേക്ക്, അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തും. എന്നിട്ടാണ് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സ്വർഗം തുറക്കപ്പെടുക, സ്വർഗം തുറക്കപ്പെടുക. നോക്ക്, ഖുർആനിൽ അതിന് സൂചനയുണ്ട്, ഖുർആനിൽ അതിന് ഒരു സൂചനയുണ്ട്. സൂറത്തുസ് സുമർ അതിന്റെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, അവസാനത്തെ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ ആ എന്താണ്? وسيق الذين كفروا الى جهنم زمرا حتى اذا جاءوها فتحت ابوابها നരകക്കാരെ, കാഫിറുകളായ ആളുകളെ, അല്ലാഹുവിന്റെ ദീനെ നിഷേധിച്ചവരെ, അവരെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടും. ഹത്ത ഇദാ ജാഊഹ, അവരതിന്റെ അടുത്തെത്തിയാൽ, ഫുതിഹത്ത് അബ്വാബുഹ, അതിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അതിന് ഏഴ് വാതിലുകളുണ്ട് നരകത്തിൽ. ലഹ സബഅതു അബ്വാബ്, നരകത്തിന് ഏഴ് വാതിലുകളുണ്ടെന്ന് ഖുർആനിലും സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ടെന്ന് ഹദീസിലും വന്നിരിക്കുന്നു. ആ അവിടെ വാവില്ല, ഫുതിഹത്ത് അബ്വാബുഹ. രണ്ടായത്തപ്പുറം വസീഖ അല്ലദീന അത്തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്ത ഇദാ ജാഊഹ വഫുതിഹത്ത് അബ്വാബുഹ. അവിടെ വാവ് കാണാം. വസീഖ അല്ലദീന അത്തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്ത ഇദാ ജാഊഹ വഫുതിഹത്ത് അബ്വാബുഹ. സ്വർഗ്ഗ അല്ലാഹുവിനെ സൂക്ഷിച്ച, റബ്ബിനെ സൂക്ഷിച്ചവരെ തെളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകപ്പെടും. അവരവിടെ എത്തിയാൽ, അവരവിടെ എത്തുകയും അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്ത്, അവിടെ വാവ് കാണാം. അവിടെ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വാവില്ല, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വാവ് വന്നു. അതിന് മനസ്സിലാക്കാം, അവരവിടെ എത്തുകയും അത് തുറക്കുകയും ചെയ്യുന്നതിനിടയിൽ കുറച്ച് സമയമുണ്ട്. സൂറത്തു സുമറിലെ അവസാന ഭാഗത്തെ രണ്ട് ആയത്തുകളിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹച്ച ഇദാ ജാഊഹ ഫുതിഹത്ത് അബ്വാബുഹ എന്ന് പറഞ്ഞു. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹച്ച ഇദാ ജാഊഹ വ ഫുതിഹത്ത് അബ്വാബുഹ എന്ന് പറഞ്ഞു. ഒരു വാവ് അവിടെ അധികമായി വന്നു. അതുകൊണ്ടാണ് സ്വർഗവും നരകവും ഒരുപോലെ. നരകം അത് അതിലേക്ക് പോകുന്ന ആളുകളെ പിടിച്ചു വലിക്കുന്നതാണ്, അതിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ആളുകളെ പിടിച്ചു വലിക്കുന്നതാണ് നരകം, അതിലേക്ക് വീഴ്ത്തിക്കളയുന്നതാണ്. എന്നാൽ സ്വർഗം അങ്ങനെയല്ല, അത് അതിന് വാതിലുകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ് അത് തുറക്കപ്പെടുക. എട്ട് വാതിലുകളുണ്ട്, അമലുകളുടെ പേരുകളാണ് വാതിലുകൾക്കുള്ളത്. ബാബു സ്വലാ, നിസ്കാരത്തിന്റെ ബാബ്, ബാബു സദഖ തുടങ്ങിയുള്ള പേരുകൾ, ഓരോ അമലിന്റെ പേരുകൾ. നോമ്പുകാരന്റെ, നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബിന്റെ പേരാകട്ടെ ബാബു റയ്യാൻ എന്നാണ്. റയ്യാൻ എന്നാണ് അതിന്റെ പേര്. കാരണം റയ്യാൻ എന്നതിന്റെ അർത്ഥം ഒരാൾ വെള്ളം കുടിച്ച്, അല്ലെങ്കിൽ നല്ല മധുരമേറിയ നല്ലൊരു പാനീയം കുടിച്ച് അത് ഒന്നാകെ ശരീരത്തിൽ നിറഞ്ഞാൽ, കുടിച്ചങ്ങനെ തോന്നുമല്ലോ, ആകെ നിറഞ്ഞതുപോലെ കുളിര് തോന്നുന്ന ഒരു നിറയൽ, അത് സൂചിപ്പിക്കുന്ന പദമാണ് റയ്യാൻ എന്ന പദം. അള്ളാഹുവിന് വേണ്ടി വിശപ്പ് സഹിക്കുകയും ദാഹം സഹിക്കുകയും ചെയ്തവന് അള്ളാഹു പ്രവേശിപ്പിക്കുന്ന വാതിൽ അതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, എല്ലാവരും നോമ്പെടുക്കുന്നവരാണ്, സദഖ കൊടുക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്. പിന്നെന്താണ്, ഓരോരുത്തർക്ക് ഓരോ വാതിൽ. എന്നാൽ എല്ലാവരും എല്ലാ അമലുകളും ചെയ്യുന്നത് ഒരുപോലെയല്ല. ചിലർക്ക് ചിലർ അമലിനോട്, സാലിഹായ അമലിനോട് കൂടുതൽ താല്പര്യമുണ്ടാകും, അതയാൾക്ക് കൂടുതൽ എളുപ്പമുള്ളതും കൂടുതൽ ഉന്മേഷവും ഉള്ളതും ആവും. അത് നല്ലതാണ്. അങ്ങനെ ഏതാണോ കൂടുതൽ ഉന്മേഷമുള്ളത് അത് കൂടുതലായി വർദ്ധിപ്പിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നന്നായി ചെയ്യുക. അപ്പൊ ഇൻഷാ അള്ളാ അത് മുഖേന വേറെ ഉള്ളത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകിയേക്കും. എന്നാൽ അതിന്റെ അർത്ഥം വാജിബ് ഒരു കാരണവശാൽ ഒഴിവാക്കാൻ പാടില്ല. സുന്നതായ കാര്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. വാജിബ് അള്ളാഹു പറഞ്ഞ അളവിൽ നിസ്കാരവും നോമ്പും ചെയ്യുക എന്നത് നിർബന്ധമാണ്. അതിൽ താല്പര്യമുള്ള മാത്രം ചെയ്യുക, ഇല്ലാത്ത ഒഴിവാക്കുക എന്നല്ല. നിസ്കരിക്കാതെ നോമ്പ് വെക്കണം ചില തളയിരുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിസ്കരിക്കാത്ത ഇസ്ലാമിന് പുറത്താണ്, പിന്നെ അവന്റെ നോമ്പ് എങ്ങനെ സ്വീകരിക്കും, ബാക്കിയുള്ള ആമൽ എങ്ങനെ സ്വീകരിക്കും? അങ്ങനെയല്ല, മറിച്ച് അള്ളാഹു നിർബന്ധമാക്കിയതെല്ലാം ചെയ്യൽ അതൊഴിവാക്കാൻ പാടില്ല. എന്നാൽ അതിനപ്പുറമുള്ളത്, നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഏതാണോ അത് നന്നായി ചെയ്യുക. ഒരാൾക്ക് നിസ്കാരം വളരെ താല്പര്യമുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും സാലിഹായ അമൽ. നിസ്കാരത്തെക്കാളും അള്ളാഹു എങ്കിൽ നമുക്ക് പദവി ഉയർത്താനുള്ള വേറെ അമലില്ല, അതാ ധാരാളമായി വർദ്ധിപ്പിക്കുക. സദഖ കൊടുക്കാൻ നല്ല മനസ്സുള്ള ആളുകൾ, അവരെ ധാരാളമായി കൊടുക്കുക. അങ്ങനെ ഏത് അമലാണോ നന്നായി വർദ്ധിപ്പിച്ചത്, അങ്ങനെയുള്ള ആളെ ആ വാതിലിൽ നിന്ന് വിളിക്കപ്പെടും. എന്നാൽ ചില ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു വളരെ മഹത്തായൊരു തൗഫീഖ് നൽകും, എല്ലാ അമലും ഒരേപോലെ ഒരേ ഉന്മേഷത്തിൽ ഏറ്റവും നന്നായി ചെയ്യാനുള്ള തൗഫീഖ്, അവരെ മുഴുവൻ വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടും. അവരിൽ പെട്ട ആരെ പോലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. നബ്സല്ലാഹുടെ ഹദീസ് കേട്ടപ്പോൾ അബൂബക്കർ ചോദിക്കും, അള്ളാഹുവിന്റെ റസൂൽ അതിലേതെങ്കിലും ഒരു വാതിൽ നിന്നൊരാൾ വിളിക്കപ്പെട്ടാൽ അയക്ക മതി, പക്ഷെ ആരെങ്കിലും ഈ എല്ലാ വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുമോ? റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വാർജു അൻ തകൂന മിൻഹു, അതെ വിളിക്കപ്പെടും, താങ്കൾ അതിൽ ഉൾപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇങ്ങനെ സ്വർഗ്ഗക്കാർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു ശഫാഅത്തുണ്ട്, അതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണ്, അവിടത്തേക്ക് പ്രത്യേകമാണ്. മൂന്നാമത്തെ ശഫാഅത്ത് നോക്കൂ, ഇബ്നു ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, ഹാതാനി ശഫാഅതാനി, ഈ രണ്ട് ശഫാഅത്തുകൾ ഖാസതാനി ലഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. വഅമ്മ ശഫാഅത്തു സാലിസ, എന്നാൽ മൂന്നാമത്തെ ശഫാഅ, ഫയശ്ഫഉ ഫീമനി ഇസ്തഹഖന്നാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് ചെയ്യുക നരകത്തിന് അവകാശപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, മിൻ അഹ്ലിൽ ഈമാൻ വമിൻ അഹ്ലി തൗഹീദ് വഹും അസ്ഹാബുൽ കബായിർ, നരകത്തിൽ അകപ്പെടാൻ മാത്രമുള്ള പാപങ്ങൾ ചെയ്ത മുസ്ലിമീങ്ങൾ, അവർ തൗഹീദ് ഉണ്ട്, അവർക്ക് ഇസ്ലാം നിന്ന് പുറത്തു പോയിട്ടില്ല, ബാക്കി പാപങ്ങൾ അവർക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശഫാഅത്ത് പറയും. فهذه الشفاعة له ولسائر النبيين والصديقين وغيرهم اذ نبي صلى الله عليه وسلم കൊണ്ട് ولسائر النبيين باقي നബിമാർക്കും ഉണ്ട്, അവരും അവരില്ലേ അവരുടെ സമുദായത്തിൽപ്പെട്ട ഉസാത്തിനു വേണ്ടി പാപികൾക്ക് വേണ്ടി ശുപാർശ പറയും. والصديقين സിദ്ദീഖുകൾക്ക്, നബിമാർക്ക് തൊട്ട് ശേഷം സ്ഥാനമുള്ള സിദ്ദീഖുകൾ, അങ്ങേറ്റത്തെ സിദ്ദീഖിന്റെ സത്യസന്ധത ആളുകളാണവർ, സത്യം കേട്ടാൽ വേഗം പിൻപറ്റുന്ന ആളുകളാണവർ. വഗൈരിഹിം, അവരല്ലാത്ത മുഅ്മിനുകൾക്കും ഈ ശഫാഅത്തിന് അവസരമുണ്ട്. യശ്ഫഉ ഫീ മൻ ഇസ്തഹഖന്നാർ അല്ലാ യദ്ഖുലഹ, എങ്ങനെയൊക്കെ ഈ ശുപാർശ കൊണ്ട് യശ്ഫഉ, ഈ നബിമാർ ശുപാർശ പറയും, ഫീ മൻ ഇസ്തഹഖന്നാർ, നരകത്തിന് പാപങ്ങൾ കാരണത്താൽ നരകത്തിന് അവകാശികളായ ആളുകൾക്ക് വേണ്ടി, അല്ലാ യദ്ഖുലഹ, അവരതിൽ പ്രവേശിക്കരുതെന്നും. എന്നാൽ എല്ലാവരും പ്രവേശിക്കാതിരിക്കോ? ഇല്ല, ഈമാനുള്ള കാഫറായി പോകാത്ത എന്നാൽ പാപങ്ങൾ ചെയ്തിട്ടുള്ള ഇസാസുൽ മുഅ്മിനീൻ, അവരിൽ അല്ലാഹു ഉദ്ദേശിച്ചവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, പക്ഷെ അവരവിടെ ശാശ്വതരായിരിക്കുകയില്ല എങ്കിലും, അവരവിടെ ശാശ്വതരാവുകയില്ല. വയഷ്ഫഉ, ഇതിൽ നിന്ന് അത് മനസ്സിലാക്കാം, വയഷ്ഫഉ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശയും, അതുപോലെ ബാക്കിയുള്ള നബിമാരും സിദ്ദീഖുകളും മുഅ്മിനുകളും ശുപാർശ ചെയ്യും, ഫീമൻ ദഖലഹ, നരകത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടിയും, അൻ യഖ്റുജ മിൻഹ, അതിൽ നിന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും. വയുഖ്രിജുല്ലാഹു, അല്ലാഹു പുറത്തെടുക്കും, മിനന്നാരി, നരകത്തിൽ നിന്ന്, അഖ്വാമൻ, ചില ആളുകളെ, ബിഗൈരി ശഫാഅ, ഒരാളുടെയും ശുപാർശ ഇല്ലാതെയും. അല്ലാഹു പറയും, നബിമാർ ശുപാർശ ചെയ്തു, സിദ്ദീഖുകൾ ശുപാർശ ചെയ്തു, മുഅ്മിനുകൾ ശുപാർശ ചെയ്തു, ഇനി റഹ്മാൻ അല്ലാതെ ബാക്കിയില്ല. എന്നിട്ട് അല്ലാഹു അവന്റെ കൈകൊണ്ട് നരകത്തിൽ നിന്ന് ചിലരെ പുറത്തെടുക്കും. ഇത് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ ബിഫദ്ലിഹി ബൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും കൊണ്ട് ഈമാൻ ബാക്കിയുള്ള കാഫിറായി പോകാത്തവരെ അല്ലാഹു രക്ഷപ്പെടുത്തും. വയബ്ഖ, ഇനി ഇൻഷാല്ലാ ബാക്കി സ്വർഗത്തെ കുറിച്ചാണ്, ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അല്ല, അതിൽ പ്രവേശിച്ച് പിന്നെ രക്ഷപ്പെടുക എന്നതിൽ ആരും വഞ്ചിതരായി പോകരുത്. പാപങ്ങളെ നിസാരവൽക്കരിക്കാൻ അത് കാരണമാകരുത്, കാരണം ഈ പാപം നിന്നെ ഇവിടെ കൊണ്ടെത്തിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഈ നിസാരമായി കാണുന്ന പാപം നിന്നെ നശിപ്പിച്ചേക്കാം, ചിലപ്പോൾ അത് അതിനേക്കാളും വലിയ പാപത്തിലേക്ക്, ബലാലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചേക്കും. എത്രത്തോളം സുബ്ഹാനല്ലാഹ് ബിദഅത്തുകളും അതുപോലെ പിളച്ച ചിന്താഗതികളും ശരിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം പല പാപങ്ങളിൽ നിന്ന് നമ്മൾ തൗബ ചെയ്ത് മടങ്ങാത്തത് കൊണ്ട്, പാപങ്ങൾ പിടിക്കും, അതുകൊണ്ട് ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടേക്കും. അതിന്റെ ഫലം എന്താ? ബിജാത്തുകളിലും കുഫറിലും വരെ ചാടിപ്പോവുക എന്നത്. അതുകൊണ്ട് അതാണ് നമ്മുടെ മുൻഗാമികൾ സലഫുകൾ, അവർ പാപങ്ങളെ പേടിച്ചത് വെറും പാപങ്ങൾ നൽകല്ല, മറിച്ച് ഇത് എന്നെ എവിടെയൊക്കെ കൊണ്ടെത്തിക്കും, എന്റെ അന്ത്യം ഇതുകൊണ്ട് മോശമായി തീരുമോ, മരിക്കാൻ കാലത്തേക്ക് ഷൈത്താൻ അനുസരിച്ച് യഹൂദിയോ നസ്റാനിയോ അള്ളാഹുവിന്റെ ദീനെ നിഷേധിക്കുന്നവനായിപ്പോയി അതിലായി മരിച്ചു പോവുക എന്ന അവസ്ഥ വന്നെങ്കിലോ? ആരോഗ്യം കൽബിനും ശരീരത്തിനും ഉള്ള കാലത്ത് ഷൈത്താനെ അനുസരിച്ചവന് മരണസമയത്ത് അവന്റെ കൽബും ശരീരവും ദുർബലമാകുന്ന കാലത്ത് എങ്ങനെ ഷൈത്താനെ ധിക്കരിക്കാൻ കഴിയും? ശൈത്താനാകട്ടെ ആ സമയത്ത് മുഴുവൻ ശക്തിയും സംഭരിച്ചു വരികയാണ്. നീ യഹൂദിയാകുക, നസ്രാനിയാകുക എന്ന് പറഞ്ഞിട്ട് വല്ലാഹു ആ സമയത്ത് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ റബ്ബിനെ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വല തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചോളൂ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. മുസ്ലിമായി മരിക്കാൻ എന്താ വേണ്ടത്? അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചവന് അള്ളാഹു മോശം അന്ത്യം നൽകിയിട്ടില്ല, നൽകുകയില്ല. മറിച്ച് രഹസ്യത്തിൽ തകരാറുകളുള്ളവനാണ്, രഹസ്യ ജീവിതത്തിൽ തകരാറുള്ളവനാണ് അന്ത്യം മോശമായി പോവുക. അള്ളാഹു അവനെ അവിടെ പിടിക്കും. നസ്അലുല്ലാഹ അലാഫിയ. ചില മുൻഗാമികൾ സുഫിയാൻ സൗരി അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ എന്ന ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം പറഞ്ഞു. ഈ ആയത്തിൽ അദ്ലും ഇഹ്സാനും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരാളുടെ രഹസ്യ ജീവിതം പരസ്യത്തിനേക്കാൾ നന്നാവുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്, അത് എത്ര വലിയ നന്മയാണ്! ഒരുത്തന്റെ രഹസ്യ ജീവിതം അവന്റെ പരസ്യത്തിനേക്കാളും നല്ലതാവുക എന്നത്, അത് മുന്തിയ തറതിയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വളരെ മഹത്തായ അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ റിദ, അവന്റെ തൃപ്തി ലഭിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.